മരിയ ക്രിസ്റ്റീന എഴുതുന്ന അനുഭവക്കുറിപ്പ്. കണ്ടീഷൻ വേണ്ടെന്ന് പറഞ്ഞ ഈശോയും കണ്ണു തുറന്ന യൗസേ പിതാവും. വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് റൂമിൽ വന്നതേയുള്ളൂ. മൊബൈൽ ഫോൺ ശബ്ദിക്കുന്നു, അമ്മയാണ്. അമ്മയുടെ ശബ്ദം അല്പം സങ്കടം നിറഞ്ഞതായിരുന്നു. മോളെ, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഇതിപ്പോൾ ഒരു വർഷത്തോളമായി ആലോചന തുടങ്ങിയിട്ട്. അനിയത്തിയുടെ കല്യാണകാര്യമാണ്, എന്താണ് അമ്മയോട് പറയുക? പതിവ് ഡയലോഗുകളൊന്നും ഇന്ന് പുറത്തേക്ക് വന്നില്ല. എൻ്റെ നിശബ്ദത അമ്മയെ ഒന്നുകൂടി സംസാരിപ്പിച്ചു. നീ അവളോടൊന്ന് സംസാരിക്കാമോ? ദീർഘനിശ്വാസത്തോടെ ശരിയെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. കമ്പ്യൂട്ടർ എഞ്ചിനീയറായ അനിയത്തി ക്യാമ്പസ് സെലക്ഷൻ കിട്ടി ചെന്നൈയിൽ ജോലി ചെയ്യുന്ന കാലം. അമ്മയുടെ സമാധാനത്തിന് എഞ്ചിനീയറെ വിളിക്കാമെന്ന് തീരുമാനിച്ച് വിളിച്ചു. എൻ്റെ ഉപദേശ അക്കൗണ്ട് തുറന്ന് അവളെ ഒന്ന് ധൈര്യപ്പെടുത്താമെന്ന് കരുതി പറഞ്ഞു തുടങ്ങിയതാണ്. പക്ഷേ എഞ്ചിനീയർ എന്നോടൊരു ചോദ്യം: എൻ്റെ കല്യാണം എപ്പോഴാ? സുഹൃത്തുക്കളും ബന്ധുക്കളും അയൽക്കാരുമൊക്കെ ഈ ചോദ്യം അവളോട് മത്സരിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിഷമം അവൾ എന്നോട് പ്രകടിപ്പിച്ചെന്നേ ഉള്ളൂ. ഞാൻ അവളോട് പറഞ്ഞു, നിനക്ക് 23 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ, ഒട്ടും വൈകിയിട്ടില്ല. പിന്നെ പെട്ടെന്ന് എടുത്ത് ചാടണ്ട, അത്ര സുഖകരമല്ല കുടുംബജീവിതം. കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് ഏകസ്ഥ ജീവിതം തിരഞ്ഞെടുത്ത എന്നോട് എന്തെങ്കിലും മറുപടി പറഞ്ഞാൽ അരോചകമാകുമെന്ന് അവൾക്ക് തോന്നിക്കാണണം. ഒടുവിൽ അവളുടെ ഒളിയം പൊരെണ്ണം എൻ്റെ നേർക്ക് വന്നു. എനിക്ക് പ്രാർത്ഥിച്ച ഒരാളെ കൊണ്ടുവന്ന് തന്നുകൂടെ? ഇതായിപ്പോ നന്നായി. എനിക്ക് ബ്രോക്കർ പണിയാണോ എന്ന് ഒരു നിമിഷം മനസ്സിൽ ചിന്തിച്ചു. ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച് ഈശോയുടെ തിരുഹൃദയത്തിന് മുന്നിൽ ചെന്നിരുന്നു. വേണ്ടി വന്നാൽ ഒരു സത്യാഗ്രഹത്തിനും തയ്യാറാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. ഈശോയുടെ അടുത്തിരുന്നപ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈശോയെ, എന്താ അവൾക്കൊരു ജീവിത പങ്കാളിയെ തരാത്തത്? തികഞ്ഞ നിശബ്ദതയിൽ എൻ്റെ വലത് ചെവിക്ക് പിറകിൽ ഒരു സ്വരം കേട്ടു: നിന്റെ കണ്ടീഷൻ വേണ്ടാന്ന് വെക്കുക. കാതടഞ്ഞു പോയ പോലെ വീണ്ടും അതേ സ്വരം ആവർത്തിക്കപ്പെട്ടു. അല്പം ധൈര്യം സംഭരിച്ച് ഈശോയോട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കണ്ടീഷനും വച്ചിട്ടില്ലല്ലോ, പിന്നെന്താ ഇങ്ങനെ പറയുന്നത്? ഈശോ അതിന് മറുപടി പറഞ്ഞില്ല. അങ്ങേരങ്ങനെയാ, ആവശ്യത്തിന് മാത്രമേ സംസാരിക്കൂ. എന്തായാലും കണ്ടീഷൻ കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. പെട്ടെന്ന് ഒരു കാര്യം മനസ്സിൽ തെളിഞ്ഞു വന്നു. അനിയത്തി ബിടെക് പഠിച്ചതുകൊണ്ട് ബിടെക് പയ്യന്മാരെ നോക്കിയാൽ മതിയെന്ന് അമ്മയോട് പറഞ്ഞത് ഞാനെന്ന മഹാഭാവിയാണ്. അതൊരു ന്യായമായ അഭിപ്രായമായിട്ടേ തോന്നിയിരുന്നുള്ളൂ. അവൾക്കും അതായിരുന്നു താല്പര്യം. അല്ല ഈശോയെ, ഇതാണോ നിന്റെ മുന്നിലുള്ള പ്രശ്നം? കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. ജെറമിയ 29:11-13 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ ഗ്രന്ഥം തുറന്നപ്പോൾ ഈശോ സംസാരിച്ചു. അപ്പോൾ അതാണ് മൂപ്പരുടെ പ്രശ്നം. ചുരുക്കത്തിൽ, അനിയത്തിയുടെ കല്യാണം നടക്കാത്തത് പ്രാർത്ഥനക്കാരി എന്ന് അവകാശപ്പെടുന്ന എൻ്റെ പിടിവാശി കൊണ്ടാണെന്ന് മനസ്സിലായി. ഞാൻ പോലും അറിയാതെ പോയ എൻ്റെ ഒരു പിടിവാശി. ഈശോയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിഞ്ഞില്ല. നാണക്കേട് മൂലം തല താഴ്ത്തി കരഞ്ഞുകൊണ്ടിരുന്നു. ഇനിയാണ് ട്വിസ്റ്റ്. ഇവിടെ ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുമ്പോൾ ഒന്നും ബാധിക്കാത്ത മട്ടിൽ ഒരാൾ കിടന്നുറങ്ങുന്നു. വേറെ ആരുമല്ല, വിശുദ്ധ യൗസേ പിതാവ്. കിടന്നുറങ്ങുന്ന വിശുദ്ധ യൗസേ പിതാവിൻ്റെ രൂപം ആയിടെയാണ് എനിക്ക് കിട്ടിയത്. നമ്മൾ ഇവിടെ തീയിൽ ഉരുകുമ്പോൾ ഇതൊന്നും ഒരു പ്രശ്നവുമല്ല എന്ന് ആ കിടപ്പിൽ നിന്ന് മനസ്സിലാവും. അല്ല, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. എഴുന്നേൽപ്പിച്ചിട്ട് തന്നെ കാര്യം. ഇനി യൗസേ പിതാവിനോടാണ് യുദ്ധം. അതെ, ഒന്ന് എഴുന്നേറ്റേ, കുറേ നേരമായല്ലോ ഉറങ്ങാൻ തുടങ്ങിയിട്ട്. എൻ്റെ അനിയത്തിയുടെ നാമഹേതുക വിശുദ്ധനല്ലേ, അവളുടെ കാര്യത്തിൽ താങ്കൾക്ക് ഒരു ഉത്തരവാദിത്വവുമില്ലേ? ഞാൻ ഇതുവരെ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. തൽക്കാലം സ്വന്തം പേരിലുള്ള ആ പെൺകുട്ടിക്ക് ഒരു ചെക്കനെ കണ്ടുപിടിക്കും. എൻ്റെ കലബില കേട്ട് യൗസേ പിതാവ് കണ്ണു തുറന്നു. ഈശോയും മാതാവും എവിടെയെന്ന് നോക്കുകയാണ്. ഈ കാന്താരിയുടെ വായടയ്ക്കാൻ ആരുമില്ലേ എന്നായിരിക്കും മനസ്സിൽ. ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീയെ ഭാര്യയാക്കിയ മഹാൻ, ഈ കാര്യം വേറെ ആരോടാ പറയുക? യൗസേ പിതാവിൻ്റെ കണ്ണുകളിൽ നിഷ്കളങ്കമായ സ്നേഹം മാത്രം. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് എന്നോട് ചോദിക്കും പോലെ. പിന്നെ ഒട്ടും വൈകിച്ചില്ല. ഏഴ്സേ പിതാവെ, ഒരു കാര്യം കൂടി. മദ്യപിക്കുന്ന മറ്റ് ദുശീലങ്ങളുള്ള ഒരുത്തനെ കൊണ്ടുവരരുത്, ഇതെന്റെ അപേക്ഷയാണ്. കാരണം അങ്ങേർക്കറിയാം. പിന്നെ ഒക്ടോബർ മാസമല്ലേ, ഒരു 13 ദിവസം സമയം തരാം. അതിനുള്ളിൽ കണ്ടുപിടിച്ചാൽ മതി. ചെറുപുഞ്ചിരിയോടെ ഞാൻ യൗസേ പിതാവിനെ നിഷ്കളങ്കമായി നോക്കി നിന്നു. ഈശോയെങ്ങാനും കയറി വരുമോ എന്നൊരു ഭയം. ഞാൻ വീണ്ടും കണ്ടീഷൻ പറഞ്ഞെന്നറിഞ്ഞാലോ? എന്തായാലും വിജയം വരിച്ച ധീരവനിതയെ പോലെ അമ്മയെ ഫോണിൽ വിളിച്ചു. ഇന്ന് ഒക്ടോബർ 1 തീയതി. 13 ദിവസത്തിനുള്ളിൽ അനിയത്തിക്കുള്ള ചെറുക്കൻ വന്നിരിക്കും. അമ്മ ടീച്ചറായതുകൊണ്ട് ഉടനെ ഒരു സംശയം. 13 ദിവസത്തിനുള്ളിൽ ഒന്നിൽ കൂടുതൽ ആലോചന വന്നാൽ എന്തു ചെയ്യും? യൗസേ പിതാവിനെ കയ്യിലെടുത്ത് ഞാനും അങ്ങ് പ്രവചിച്ചു. ജീവിതത്തിൽ ആദ്യമായി ഒരേ ഒരു ആലോചനയേ വരും. അത് എന്താണേലും നടത്താം. കാരണം നമ്മുടെ ബ്രോക്കർ പെർഫെക്റ്റ് ആണ്. ഇളയ മകളുടെ ജീവിതം എന്താകുമെന്ന് പാവം അമ്മ ഭയന്നിരിക്കണം. ഒക്ടോബർ 6 തീയതി അമ്മ ഫോൺ വിളിക്കുന്നു. ഒരാലോചന വന്നിട്ടുണ്ട്. മാസ്റ്റർ ഡിഗ്രിയുണ്ട്, എഞ്ചിനീയർ അല്ല. അവർക്ക് പെട്ടെന്ന് തന്നെ മറുപടി വേണോ എന്ന് പറയുന്നു. അമ്മയ്ക്ക് ഒറ്റ വാക്കിൽ ഉത്തരം കൊടുത്തു. 13 തീയതി രാത്രി മറുപടി പറയാം. യൗസേ പിതാവിനെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. ആദ്യ പ്രവചനം പൊളിക്കരുത്. യൗസേ പിതാവ് ഉറക്കത്തിലാണെങ്കിലും സഭയുടെ എല്ലാ പ്രശ്നങ്ങളിലും തീർപ്പുണ്ടാക്കുന്ന വ്യക്തിയാണെന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതോർത്തു. അങ്ങനെ എന്റെ അനിയത്തിയുടെ വിവാഹക്കാര്യത്തിൽ പറഞ്ഞ ദിവസത്തിനുള്ളിൽ തീർപ്പുണ്ടായി. വിവാഹം മനോഹരമായി നടന്നു. അനിയത്തിയുടെ പുതിയ വീട്ടിൽ നിന്ന് ഞാനൊരു കാര്യം കേട്ടു. അവളുടെ അമ്മായിയമ്മ പറഞ്ഞതാണ്, എന്റെ മകനുള്ള പെണ്ണിനെ യൗസേ പിതാവ് കൊണ്ടുവന്ന് തന്നതാ. കാരണം ഞാൻ എന്റെ മകനെ യൗസേ പിതാവിന് അടിമ നേർച്ച ചെയ്തിട്ടുള്ളതാ. ഈ യൗസേ പിതാവ് നിസ്സാരക്കാരനല്ലോ, ഇത്രയും കൃത്യമായി കുടുംബജീവിതങ്ങളെ പണിതെടുക്കുന്ന വിശുദ്ധൻ, തിരുക്കുടുംബത്തിന്റെ തലവൻ, ഉറക്കത്തിൽ പോലും സ്വർഗത്തിന്റെ ഹിതത്തെ ധ്യാനിക്കുന്നവൻ. നമുക്കും പ്രാർത്ഥിക്കാം, നമ്മുടെ കുടുംബജീവിതങ്ങളെ വിശ്വസ്തതയോടെ ഏൽപ്പിക്കാം വിശുദ്ധ യൗസേ പിതാവിന്റെ ശക്തമായ മാധ്യസ്ഥത്തിലേക്ക്.